തിമോത്തേയോസിന് എഴുതിയ രണ്ടാം ലേഖനം, രണ്ട് തിമോത്തേയോസ് അധ്യായം ഒന്ന്. ദൈവം ആഗ്രഹിച്ച പ്രകാരം ക്രിസ്തു യേശുവിന്റെ അപ്പോസ്തലനായ പൗലോസ് തിമോത്തേയോസിന് അഭിവാദനങ്ങൾ അയക്കുന്നു. ക്രിസ്തു യേശുവിലുള്ള ജീവന്റെ വാഗ്ദാനം ജനങ്ങളോട് പറയുവാൻ ദൈവം എന്നെ അയച്ചു. എനിക്കു പ്രിയപ്പെട്ട മകനായ നിനക്ക് പിതാവായ ദൈവത്തിൽ നിന്നും നമ്മുടെ കർത്താവായ ക്രിസ്തു യേശുവിൽ നിന്നും കൃപയും കരുണയും സമാധാനവും ലഭിക്കട്ടെ. അഹോരാത്രം എന്റെ പ്രാർത്ഥനകളിൽ ഞാൻ നിന്നെ എപ്പോഴും ഓർക്കും. ആ പ്രാർത്ഥനകളിൽ നിനക്കു വേണ്ടി ഞാൻ ദൈവത്തിന് നന്ദി പറയും. എന്റെ പൂർവപിതാക്കന്മാർ സേവിച്ച ദൈവമാണ് അവൻ. എനിക്ക് ശരി എന്ന് തോന്നിയത് ചെയ്തു. ഞാൻ തുടർച്ചയായി അവന് സേവനം ചെയ്തിട്ടുണ്ട്. നീ എനിക്കു വേണ്ടി കണ്ണീരൊഴിച്ചത് ഞാൻ ഓർക്കുന്നു. ഞാൻ നിന്നെ കാണാൻ ഏറെ ആഗ്രഹിക്കുന്നു. അതുമൂലം എനിക്ക് സന്തോഷത്തിൽ മുഴുകാം എന്ന് തോന്നുന്നു. നിന്റെ സത്യവിശ്വാസം ഞാൻ സ്മരിക്കുന്നു. ഇത്തരം വിശ്വാസം ആദ്യമുണ്ടായിരുന്നത് നിന്റെ വലിയമ്മയായ ലോവീസിനും അമ്മയായ യൂനയ്ക്കും ആയിരുന്നു. അതേ വിശ്വാസം ഇപ്പോൾ നിനക്കുമുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ദൈവം നിനക്ക് നൽകിയ വരങ്ങളെക്കുറിച്ച് നിന്നെ അനുസ്മരിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ എന്റെ കൈകൾ നിന്റെ മേൽ വച്ചപ്പോൾ ദൈവം ആ വരം നിനക്ക് തന്നു. കെട്ടടങ്ങിയ അഗ്നികുണ്ഡം വീണ്ടും ജ്വലിപ്പിക്കുന്നതുപോലെ ആ ദാനം കൂടുതൽ കൂടുതൽ വളരണമെന്നും അത് നീ ഉപയോഗപ്പെടുത്തണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മെ ഭീതിതരാക്കുന്ന ഒരു ആത്മാവിനെയല്ല ദൈവം നമുക്ക് തന്നത്. ആത്മാവിന്റെ ശക്തിയും സ്നേഹവും ആത്മനിയന്ത്രണവുമുള്ള ഒരു ആത്മാവിനെയാണ് ദൈവം നമുക്ക് തന്നത്. അതുകൊണ്ട് നമ്മുടെ കർത്താവായ യേശുവിനെക്കുറിച്ച് ജനങ്ങളോട് പറയുന്നതിൽ ലജ്ജിക്കരുത്. ഞാൻ കർത്താവിനു വേണ്ടി തടവിലായിരിക്കയാൽ എന്നെക്കുറിച്ചും ലജ്ജിക്കേണ്ടതില്ല. പകരം നീയും സുവിശേഷത്തിനായി എന്നോടൊപ്പം ക്ലേശങ്ങൾ സഹിക്കൂ. അത് ചെയ്യുവാനുള്ള ശക്തി ദൈവം നമുക്ക് തരും. ദൈവം നമ്മെ രക്ഷിച്ച് അവന്റെ വിശുദ്ധ ജനമാക്കിയിരിക്കുന്നു. നാം സ്വയം ചെയ്ത എന്തിന്റെയെങ്കിലും ഫലമായിട്ടല്ല അങ്ങനെ സംഭവിച്ചത്. അതെ, തന്റെ കൃപയാൽ നമ്മെ രക്ഷിച്ച് അവന്റെ ജനമാക്കിയത് ദൈവം അത് ആഗ്രഹിച്ചതുകൊണ്ടാണ്. സമയാരംഭത്തിന് മുൻപ് തന്നെ ക്രിസ്തു യേശു വഴി ആ കൃപ ദൈവം നമുക്ക് തന്നു. നമ്മുടെ രക്ഷകനായ ക്രിസ്തു യേശുവിന്റെ വരവിൽ ഇപ്പോൾ ആ കൃപ നമുക്ക് വെളിവാക്കപ്പെട്ടു. യേശു മരണത്തെ നശിപ്പിച്ച് ജീവൻ ലഭിക്കേണ്ട വഴി നമുക്ക് കാണിച്ചു തന്നു. അതെ, നശിപ്പിക്കുവാൻ കഴിയാത്ത ജീവൻ ലഭിക്കുന്നതെങ്ങനെയെന്ന് സുവിശേഷത്തിൽ കൂടി യേശു നമുക്ക് കാണിച്ചു തന്നു. ആ സുവിശേഷത്തെക്കുറിച്ച് ജനങ്ങളെ അറിയിക്കുവാനായി ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടു. സുവിശേഷത്തിന്റെ അധ്യാപകനും അപ്പോസ്തലനുമായി ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടു. എന്നാൽ ആ സുവിശേഷം പറയുന്നതുകൊണ്ടാണ് ഞാനിപ്പോൾ കഷ്ടം സഹിക്കുന്നത്. എന്നാൽ ഞാൻ ലജ്ജിതനല്ല. ഞാൻ വിശ്വസിച്ചവനെ എനിക്കറിയാം. ഞാൻ അവനെ ഏൽപ്പിച്ചത് ആ ദിവസം വരെയും അവൻ സംരക്ഷിക്കുമെന്ന് എനിക്കുറപ്പുണ്ട്. എന്നിൽ നിന്നും കേട്ട സത്യമായ ആ ഉപദേശം നീ പിന്തുടരുക. നമുക്ക് ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലും സ്നേഹത്തിലും ആ ഉപദേശങ്ങളെ പിന്തുടരുക. നീ എന്തു പഠിക്കണമെന്നതിന് ആ ഉപദേശം ഒരു ഉദാഹരണമാണ്. നിനക്ക് നൽകിയ സത്യം നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടെ സംരക്ഷിക്കുക. നിനക്കറിയാമല്ലോ ആസിയയിലുള്ള എല്ലാവരും എന്നെ വിട്ടുപോയെന്ന്. ഫുഗലോസും ഹെർമോഗനേസും പോലും എന്നെ വിട്ടുപോയി. ഒനേസിഫോറോസിന്റെ കുടുംബത്തോട് ദൈവം കരുണ കാണിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പലപ്പോഴും ഒനേസിഫോറോസ് എന്നെ സഹായിച്ചിട്ടുണ്ട്. ഞാൻ തടവിലായിരിക്കുന്നതിൽ അവൻ ലജ്ജിതനല്ല. അതെ, അവൻ ലജ്ജിതനല്ല. അവൻ റോമയിൽ വന്നപ്പോൾ എന്നെ കണ്ടെത്തും വരെ എത്ര തവണ എനിക്കായി തിരഞ്ഞു. ആ ദിവസത്തിൽ ഒനേസിഫോറോസിന് കർത്താവിൽ നിന്ന് കരുണ കിട്ടണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എഫേസോസിൽ വച്ച് ഒനേസിഫോറോസ് എങ്ങനെയൊക്കെ എന്നെ സഹായിച്ചു എന്ന് നിനക്കറിയാമല്ലോ. രണ്ട് തിമോത്തേയോസ് അധ്യായം രണ്ട്. തിമോത്തേയോസേ, നീ എനിക്കൊരു മകനെപ്പോലെയാണ്. നമുക്ക് ക്രിസ്തുയേശുവിലുള്ള കൃപയിൽ ശക്തനായിരിക്കുക. ഞാൻ പഠിപ്പിച്ച കാര്യങ്ങൾ നീ കേട്ടിട്ടുണ്ട്, മറ്റ് ധാരാളം ആളുകളും അത് കേട്ടു. അതേ കാര്യങ്ങൾ തന്നെ നീയും പഠിപ്പിക്കണം. പഠിപ്പിക്കാനുള്ള യോഗ്യത ഉള്ളവരും നിനക്ക് വിശ്വസിക്കാവുന്നവരുമായവരെ ചില ഉപദേശങ്ങൾ ഏൽപ്പിക്കുക. അപ്പോൾ അന്യരെ അക്കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുവാൻ അവർക്ക് കഴിഞ്ഞേക്കും. നമുക്കുള്ള ക്ലേശങ്ങളിൽ പങ്കുകാരാകുക. ക്രിസ്തുവിന്റെ ഒരു ഉത്തമ ഭടനെ പോലെ ക്ലേശങ്ങൾ സ്വീകരിക്കുക. ഒരു ഭടൻ തന്റെ സൈന്യാധിപനെ പ്രീതിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. അതിനാൽ ആ ഭടൻ ഭൂരിപക്ഷം ആൾക്കാരും ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുവാൻ തന്റെ സമയം ഉപയോഗിക്കില്ല. ഒരു കായികാഭ്യാസി ഒരു മത്സരത്തിൽ ഓടുകയാണെങ്കിൽ ജയിക്കുവാനായി അവൻ എല്ലാ നിബന്ധനകളും പാലിക്കണം. കഠിനാധ്വാനം ചെയ്യുന്ന കർഷകനാണ് താൻ ഉത്പാദിപ്പിച്ച ഭക്ഷണ പദാർത്ഥങ്ങൾ ആദ്യമായി ലഭിക്കേണ്ടത്. ഞാൻ പറയുന്ന ഈ കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കുവിൻ. ഈ കാര്യങ്ങളെല്ലാം ഗ്രഹിക്കുവാനുള്ള കഴിവ് കർത്താവ് നിനക്ക് തരും. യേശു ക്രിസ്തുവിനെ സ്മരിക്കുക. അവൻ ദാവീദിന്റെ കുടുംബത്തിൽ നിന്നും ഉള്ളവനാണ്. ക്രിസ്തു മരിച്ചതിനു ശേഷം അവൻ മരണത്തിൽ നിന്നും ഉയർത്തപ്പെട്ടു. ഇതാണ് ജനങ്ങളോട് ഞാൻ പറയുന്ന സുവിശേഷം. ആ സുവിശേഷം പ്രചരിപ്പിച്ചതുകൊണ്ടാണ് ഞാൻ കഷ്ടം സഹിക്കേണ്ടി വന്നിരിക്കുന്നത്. സത്യമായും തെറ്റു ചെയ്ത ഒരുവനെപ്പോലെ ഞാൻ ചങ്ങല കൊണ്ട് പോലും ബന്ധിതനാണ്. എന്നാൽ ദൈവത്തിന്റെ ഉപദേശം ബന്ധിതമല്ല. അതിനാൽ ഈ ക്ലേശങ്ങളെല്ലാം ഞാൻ ക്ഷമയോടെ സ്വീകരിച്ചു. ഞാൻ ഇത് ചെയ്തത് ദൈവം തെരഞ്ഞെടുത്ത എല്ലാ ആൾക്കാരെയും സഹായിക്കുവാനാണ്. ക്രിസ്തു യേശുവിലുള്ള രക്ഷ ആളുകൾക്ക് ലഭിക്കത്തക്ക വിധത്തിലാണ് ഞാൻ ഈ ക്ലേശങ്ങൾ സ്വീകരിക്കുന്നത്. ആ രക്ഷയോടൊപ്പം ഒരിക്കലും അസ്തമിക്കാത്ത മഹത്വവും കൈവരുന്നു. ഈ ഉപദേശം ശരിയാണ്. നാം അവനോടുകൂടി മരിച്ചു എങ്കിൽ അവനോടുകൂടി ജീവിക്കും. നാം കഷ്ടത സ്വീകരിക്കുമെങ്കിൽ അവനോടുകൂടി ഭരിക്കും. നാം അവനെ സ്വീകരിക്കുവാൻ കൂട്ടാക്കുന്നില്ലെങ്കിൽ അവനും നമ്മെ സ്വീകരിക്കുവാൻ കൂട്ടാക്കുകയില്ല. നാം അവിശ്വസ്തരായിരിക്കുമ്പോഴും അവൻ വിശ്വസ്തനായിരിക്കും. കാരണം അവന് തന്നെ തന്നെ നിഷേധിക്കുവാൻ പറ്റില്ല. ആൾക്കാരോട് ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. വാക്കുകളെപ്പറ്റി തർക്കിക്കരുത് എന്ന് ദൈവമുമ്പാകെ ജനങ്ങളെ താക്കീത് ചെയ്യുക. വാക്കുകളെപ്പറ്റിയുള്ള തർക്കം ഒരുവനെയും സഹായിക്കില്ല. അത് കേൾക്കുന്നവരെ നശിപ്പിക്കും. ദൈവത്തിന് സ്വീകാര്യനായ ഒരുവനാകുന്നതിന് ഏറ്റവും നന്നായി പ്രവർത്തിക്കുക. കൂടാതെ ദൈവത്തിന് നിന്നെ തന്നെ സമർപ്പിക്കുക. തന്റെ സ്വന്തം പ്രവൃത്തിയെക്കുറിച്ച് ലജ്ജിതനാകാതെ സത്യമായ ഉപദേശം ശരിയായ രീതിയിൽ വിനിയോഗിക്കുന്ന ഒരു പ്രവർത്തകനായി തീരുക. ദൈവത്തിൽ നിന്നും ഉള്ളതല്ലാത്ത നിഷ്പ്രയോജനമായ കാര്യങ്ങൾ സംസാരിക്കുന്നവരിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുക. അത്തരം ഭാഷണം ഒരുവനെ കൂടുതൽ കൂടുതൽ ദൈവത്തിനെതിരാക്കും. അവരുടെ തെറ്റായ ഉപദേശം ശരീരത്തിനുള്ളിൽ അർബുദവ്യാധി പോലെ പടരും. ഹുമനയോസും ഫിലേത്തോസും അത്തരക്കാരാണ്. അവർ സത്യോപദേശം ത്യജിച്ചു. എല്ലാ വിശ്വാസികളുടെയും മരണത്തിൽ നിന്നുള്ള ഉത്ഥാനം നേരത്തെ തന്നെ സംഭവിച്ചു എന്ന് അവർ പറയുന്നു. ആ രണ്ടു മനുഷ്യരും ചിലരുടെ വിശ്വാസത്തെ നശിപ്പിക്കുകയാണ്. എന്നാൽ ദൈവത്തിന്റെ ബലവത്തായ അടിസ്ഥാനം അത് തന്നെയായി തുടരുന്നു. ഈ വാക്കുകൾ ആ അടിസ്ഥാനത്തിൽ ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്നു. കർത്താവിന് തനിക്കുള്ള ആൾക്കാരെ അറിയാം. കൂടാതെ ഈ വാക്കുകൾ കൂടി ഇവിടെ എഴുതിയിരിക്കുന്നു. കർത്താവിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന ഏവരും തിന്മ ചെയ്യുന്നതിൽ നിന്നും വിരമിക്കണം. ഒരു വലിയ വീട്ടിൽ സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടും നിർമ്മിച്ച വസ്തുക്കൾ കാണും. എന്നാൽ അവിടെ തടി കൊണ്ടും കളിമണ്ണുകൊണ്ടും നിർമ്മിതമായ പാത്രങ്ങളുമുണ്ട്. ചിലത് വിശേഷ കാര്യങ്ങൾക്കായി ഉപയോഗിക്കുന്നു. മറ്റുള്ളവ വിലയില്ലാത്ത കാര്യങ്ങൾക്കായി നിർമ്മിച്ചിരിക്കുന്നു. ഒരുവൻ എല്ലാ ദുഷ്ടതകളിൽ നിന്നും സ്വയം ശുദ്ധീകരിക്കുകയാണെങ്കിൽ അന്നേരം മുതൽ ആ വ്യക്തി പ്രത്യേക കാര്യങ്ങൾക്കായി ഉപയോഗിക്കപ്പെടും. ആ വ്യക്തിയെ വിശുദ്ധനാക്കി തന്റെ യജമാനൻ അവനുപയോഗിക്കും. ആ വ്യക്തി എന്ത് നല്ല കാര്യം ചെയ്യുവാനും തയ്യാറായിരിക്കും. ഒരു ചെറുപ്പക്കാരൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാ ദുഷ്ടതകളിൽ നിന്നും അകന്നു നിൽക്കുക. വിശ്വാസവും സ്നേഹവും സമാധാനവുമുള്ളവനായി നീതിയിൽ ജീവിക്കുവാൻ കഠിനമായി പരിശ്രമിക്കുക. ഈ കാര്യങ്ങൾ അത്രയും ശുദ്ധഹൃദയരുടെയും കർത്താവിൽ വിശ്വാസമുള്ളവരുടെയും കൂടെ ചെയ്യുക. മൗഢ്യവും അസംഗതവുമായ തർക്കങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുക. തർക്കങ്ങൾ വലിയ വിവാദമായി വളരുമെന്ന് നിനക്കറിയാം. ദൈവത്തിന്റെ ദാസൻ തർക്കിക്കരുത്, അവൻ എല്ലാവരോടും ദയാലുവാകണം. ദൈവത്തിന്റെ ദാസൻ നല്ല ഒരു ഉപദേഷ്ടാവായിരിക്കണം. അവൻ ക്ഷമാശീലനാകണം. തന്നോട് യോജിച്ചു പോകാത്ത ആൾക്കാരെ കർത്താവിന്റെ ദാസൻ സൗമ്യമായി പഠിപ്പിക്കണം. ദൈവം അവരുടെ ഹൃദയങ്ങളെ സത്യസ്വീകരണത്തിന് ഒത്തവണ്ണം മാറ്റുവാനുള്ള അവസരം അവർക്ക് കൊടുത്തേക്കാം. അക്കൂട്ടരെ പിശാജ് കെണിയിൽപ്പെടുത്തി തനിക്കാവശ്യമായ കാര്യങ്ങൾ ചെയ്യുവാൻ ഒരുക്കുന്നു. എന്നാൽ അവർക്ക് ഉണർന്ന് പിശാജ് തങ്ങളെ ഉപയോഗിക്കുകയാണെന്ന് കണ്ട് പിശാജിന്റെ കെണിയിൽ നിന്നും തങ്ങളെ തന്നെ സ്വതന്ത്രരാക്കാൻ വേണമെങ്കിൽ കഴിയും. 2 തിമോത്തിയോസ് 3. ഇതോർക്കുക, അവസാന നാളുകളിൽ അനേകം കഷ്ടങ്ങളുണ്ടാകും. ആ കാലത്ത് ജനം തങ്ങളെ തന്നെയും പണത്തെയും മാത്രമേ സ്നേഹിക്കൂ. അവർ അഹങ്കാരികളും പൊങ്ങച്ചക്കാരുമാകും. ആളുകൾ മറ്റാളുകൾക്കെതിരെ മോശമായ കാര്യങ്ങൾ പറയും. ആൾക്കാർ തങ്ങളുടെ മാതാപിതാക്കളെ അനുസരിക്കയില്ല. ആൾക്കാർ നന്ദി കെട്ടവരാകും. അവർ ദൈവം ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ആൾക്കാരാകുകയില്ല. ആൾക്കാർക്ക് പരജനത്തോട് സ്നേഹം കാണുകയില്ല. അവർ അന്യരോട് ക്ഷമിക്കുവാൻ കൂട്ടാക്കാതിരിക്കുകയും അവരെക്കുറിച്ച് ചീത്ത കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്യും. ആൾക്കാർ സ്വയം നിയന്ത്രിക്കയില്ല. അവർ മനുഷ്യത്വമില്ലാത്തവരും സത്കാര്യങ്ങളെ എതിർക്കുന്നവരുമായിരിക്കും. അവസാന നാളുകളിൽ ആളുകൾ തങ്ങളുടെ സുഹൃത്തുക്കൾക്കെതിരെ തിരിയും. ചിന്തിക്കാതെ അവർ വിഡ്ഢിത്തരങ്ങൾ ചെയ്യും. അവർ അഹങ്കാരമുള്ളവരാകുകയും സുഖലോലുപത ഇഷ്ടപ്പെടുകയും ചെയ്യും. അവർ ദൈവത്തെ സ്നേഹിക്കയില്ല. അവർ നമ്മുടെ മതത്തിന്റെ ബാഹ്യരൂപത്തിൽ പിടിച്ചു നിൽക്കും, പക്ഷേ അതിന്റെ യഥാർത്ഥ ശക്തിയെ നിരാകരിക്കുകയും ചെയ്യും. തിമോത്തിയോസേ, അത്തരക്കാരിൽ നിന്നും അകന്നു മാറുക. അക്കൂട്ടരിൽ ചിലർ അബലകളായ സ്ത്രീകളുടെ വീടുകളിൽ പ്രവേശിച്ച് അവരെ പ്രാപിക്കും. ആ സ്ത്രീകൾ ആകമാനം പാപത്തിൽ നിറഞ്ഞവരാണ്. ആ സ്ത്രീകൾ തങ്ങൾ നടപ്പാക്കാൻ ആഗ്രഹിക്കുന്ന പല ദുഷ്ടതയാൽ പാപത്തിലേക്ക് നയിക്കപ്പെട്ടവരാണ്. ആ സ്ത്രീകൾ പുതിയ ഉപദേശങ്ങൾ പഠിക്കാൻ എപ്പോഴും ശ്രമിക്കുമെങ്കിലും സത്യത്തെ പൂർണമായും ഉൾക്കൊള്ളാൻ അവർക്ക് ഒരിക്കലും സാധിക്കയില്ല. എന്നേഴ്സിനെയും എംബ്രേസിനെയും സ്മരിക്കുക. അവർ മോശയ്ക്കെതിരായിരുന്നു. ഈ ആളുകൾ അവരെ പോലെയാണ്. അവരും സത്യത്തിനെതിരാണ്. ധാരണാശക്തി നിഷേധിക്കപ്പെട്ടവരാണവർ. കലുഷിത ചിന്താഗതിയുള്ളവരാണവർ. വിശ്വാസം പിന്തുടരുന്നതിൽ അവർ പരാജയപ്പെട്ടു. എന്നാൽ തങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ അവർ വിജയശ്രീലാളിത്തരാവുകയില്ല. അവർ വിഡ്ഢികളാണെന്ന് എല്ലാവരും കാണും. അതാണ് എന്നേഴ്സിനും എംബ്രേസിനും സംഭവിച്ചത്. എന്നാൽ എന്നെക്കുറിച്ചുള്ളതെല്ലാം നിനക്കറിയാം. ഞാൻ പഠിപ്പിക്കുന്നത് എന്താണെന്നും എന്റെ ജീവിത രീതിയും നിനക്കറിയാം. എന്റെ ജീവിതത്തിലെ ലക്ഷ്യം എന്താണെന്ന് നിനക്കറിയാം. എന്റെ വിശ്വാസവും ക്ഷമയും സ്നേഹവും സഹനവും പീഡനവും ക്ലേശവും എല്ലാം നിനക്കറിയാം. അന്ത്യോക്യയിലും ഇക്കോന്യയിലും ലുസ്ത്രയിലും എനിക്ക് വന്നുപെട്ട കാര്യങ്ങളെക്കുറിച്ച് നിനക്കറിയാം. ആ സ്ഥലങ്ങളിൽ ഞാൻ ഏറ്റ പീഡനങ്ങളെക്കുറിച്ചും ദുരിതങ്ങളെക്കുറിച്ചും നിനക്കറിയാം. എന്നാൽ കർത്താവ് എന്നെ ആ ക്ലേശങ്ങളിൽ നിന്നെല്ലാം രക്ഷിച്ചു. ക്രിസ്തു യേശുവിൽ ദൈവേച്ഛാനുസരണം ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഏവനും പീഡിപ്പിക്കപ്പെടും. ദുഷ്ടരും അന്യരെ വഞ്ചിക്കുന്നവരും മേലാൽ കൂടുതൽ ദോഷവാന്മാരാകും. അവർ അന്യരെ വിഡ്ഢികളാക്കുമെങ്കിലും അവർ തങ്ങളെ തന്നെ വിഡ്ഢികളാക്കുകയാണ് ചെയ്യുന്നത്. അതേസമയം അതുവഴി അവർ തങ്ങളെ തന്നെ വഞ്ചിക്കുകയും ചെയ്യും. എന്നാൽ നീ ഗ്രഹിച്ച ഉപദേശങ്ങൾ തുടർന്ന് പിന്തുടരുക. ആ ഉപദേശങ്ങൾ അത്രയും ശരിയാണെന്ന് നിനക്കറിയാം. നിന്നെ ആ വക കാര്യങ്ങൾ പഠിപ്പിച്ച ആൾക്കാരെ ആശ്രയിക്കാമെന്നും നിനക്കറിയാം. കുട്ടിയായിരുന്നപ്പോൾ മുതൽ നീ തിരുവെഴുത്തുകൾ അറിഞ്ഞിരുന്നു. ആ തിരുവെഴുത്തുകൾ നിന്നെ വിവേകിയാക്കാൻ കൽപ്പുറ്റതാണ്. ആ പരിജ്ഞാനം യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി മോക്ഷത്തിലേക്ക് നയിക്കും. എല്ലാ തിരുവെഴുത്തും ദൈവത്താൽ നൽകപ്പെട്ടതാണ്. എല്ലാ തിരുവെഴുത്തും പഠിപ്പിക്കുവാനും ജനങ്ങളുടെ ജീവിതത്തിലെ തെറ്റുകൾ എടുത്തു കാണിക്കുവാനും ഉപയോഗമുള്ളതാണ്. അത് തെറ്റുകളെ തിരുത്താനും ശരിയായി ജീവിക്കേണ്ടതെങ്ങനെയെന്ന് കാണിക്കുവാനും ഉപയോഗപ്രദമാണ്. തിരുവെഴുത്തുകൾ ഉപയോഗിച്ചുകൊണ്ട് ദൈവത്തെ ശുശ്രൂഷിക്കുന്നവൻ ഒരുക്കമുള്ളവനും എല്ലാ സൽപ്രവൃത്തികളും ചെയ്യുവാൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളും ലഭിക്കുന്നവനുമായിരിക്കും. 2 തിമോഥെയോസ് അധ്യായം 4. ദൈവത്തിന്റെയും യേശുക്രിസ്തുവിന്റെയും മുമ്പാകെ ഞാൻ നിനക്കൊരു കൽപ്പന തരുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുന്നവനാണ് ക്രിസ്തു യേശു. ക്രിസ്തുവിന് ഒരു രാജ്യമുണ്ട്. അവൻ വീണ്ടും വരികയും ചെയ്യും. അതിനാൽ ഈ ആജ്ഞ ഞാൻ നിങ്ങൾക്ക് തരുന്നു. ജനങ്ങളോട് സുവിശേഷം പറയുക. ഏതു സമയത്തും തയ്യാറായിരിക്കുക. ആളുകളോട് അവർ ചെയ്യേണ്ടതെന്താണെന്ന് പറയുക. തെറ്റ് ചെയ്യുമ്പോൾ അതും പറയുക. അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക. ഇതെത്രയും വലിയ ക്ഷമയോടും ശ്രദ്ധാപൂർവമായ ഉപദേശത്താലും നടപ്പാക്കുക. ആൾക്കാർ സത്യ ഉപദേശത്തെ ശ്രദ്ധിക്കാത്ത നാഴിക വരും. എന്നാൽ ജനങ്ങൾ തങ്ങളെ പ്രീതിപ്പെടുത്തുന്ന ധാരാളം അധ്യാപകരെ കണ്ടെത്തും. ആ ജനങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പറയുന്ന അധ്യാപകരെ അവർ കണ്ടെത്തും. ശ്രദ്ധാപൂർവമായ സത്യശ്രവണം ആൾക്കാർ നിർത്തും. തെറ്റായ കഥകളിലെ ഉപദേശങ്ങൾ പിന്തുടരാൻ അവർ തുടങ്ങും. എന്നാൽ നീ ഏതു സമയത്തും ആത്മനിയന്ത്രണം ഉള്ളവനാകണം. പ്രയാസങ്ങൾ വരുമ്പോൾ അവയെ സ്വീകരിക്കുക. സുവിശേഷ പ്രചരണം നടത്തുക. ദൈവത്തിന്റെ ഒരു ദാസന്റെ എല്ലാ കടമകളും ചെയ്യുക. എന്റെ ജീവിതം ഒരു യാഗമായി ദൈവത്തിന് സമർപ്പിക്കുന്നു. ഈ ജീവിതം ഇവിടെ ഉപേക്ഷിക്കാൻ എനിക്ക് സമയം സമാഗതമായിരിക്കുന്നു. ഞാൻ നന്നായി പൊരുതിയിട്ടുണ്ട്. ഞാൻ എന്റെ ഓട്ടം പൂർത്തിയാക്കിയിരിക്കുന്നു. ഞാൻ എന്റെ വിശ്വാസം കാത്തു സൂക്ഷിക്കുകയും ചെയ്തിരിക്കുന്നു. ഇനി കിരീടം എനിക്കായി കാത്തിരിക്കുന്നു. ദൈവമുമ്പാകെ നീതീകരിക്കപ്പെട്ടവനായതുകൊണ്ട് എനിക്ക് ആ കിരീടം ലഭിക്കും. നീതിപൂർവമായി വിധിക്കുന്ന ന്യായാധിപൻ കർത്താവാണ്. ആ ദിവസം അവൻ എനിക്ക് കിരീടം തരും. അതെ, ആ കിരീടം അവൻ എനിക്ക് തരും. അവൻ ആ കിരീടം അവന്റെ രണ്ടാം വരവിനായി ആഗ്രഹിച്ച് കാത്തിരുന്ന എല്ലാവർക്കും കൊടുക്കും. എന്റെ അടുത്ത് എത്രയും പെട്ടെന്ന് എത്തുവാൻ നിനക്ക് കഴിയാവുന്നത്ര കഠിനമായി ശ്രമിക്കുക. ദേമാസ് ഈ ലോകത്തെ അത്യധികം സ്നേഹിച്ചു. അതുകൊണ്ടാണ് അവൻ എന്നെ വിട്ടുപിരിഞ്ഞത്. അവൻ തെസ്ലോനിക്കയിലേക്ക് പോയി. ക്രേസ്കേസ് ഗലാത്തിയയിലേക്കും പോയി. തീത്തോസ് ദൽമാത്തിക്കും പോയി. ഇപ്പോഴും എന്നോടൊപ്പമുള്ളത് ലൂക്കോസ് ഒരാളു മാത്രമാണ്. നീ വരുമ്പോൾ മർക്കോസിനെ കൂടി കണ്ടെത്തി കൊണ്ടുവരണം. അവന് എന്നെ എന്റെ ജോലിയിൽ സഹായിക്കാൻ പറ്റും. തിഹുക്കോസിനെ ഞാൻ എഫേസോസിലേക്ക് അയച്ചു. ഞാൻ ത്രോവാസിലായിരുന്നപ്പോൾ എന്റെ പുറങ്കുപ്പായും കർപ്പോസിന്റെ അടുത്ത് വച്ചിരുന്നു. അതും എന്റെ പുസ്തകങ്ങളും വിശേഷിച്ച് ചർമ്മപത്രത്തിൽ എഴുതിയ പുസ്തകങ്ങളും നീ വരുമ്പോൾ കൊണ്ടുവരിക. ലോഹപ്പണിക്കാരനായ അലക്സാണ്ടർ എനിക്കെതിരെ ധാരാളം കാര്യങ്ങൾ ചെയ്തിരുന്നു. താൻ ചെയ്ത കാര്യങ്ങളെ പ്രതി അലക്സാണ്ടറെ കർത്താവ് ശിക്ഷിക്കും. അവൻ നിന്നെയും വ്രണപ്പെടുത്താതിരിക്കാൻ ശ്രദ്ധിക്കണം. നമ്മുടെ ഉപദേശത്തിനെതിരെ അവൻ ശക്തമായി പോരാടി. ഞാൻ ആദ്യമായി എന്നെ പ്രതിരോധിച്ച നേരം ആരും എന്നെ സഹായിച്ചില്ല. എല്ലാവരും എന്നെ ഉപേക്ഷിച്ചു. ദൈവം അവരോട് ക്ഷമിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്നാൽ ദൈവം എന്റെ ഒപ്പം നിന്നു. ജാതികൾക്ക് പൂർണമായി സുവിശേഷം പറഞ്ഞുകൊടുക്കത്തക്കവണ്ണം കർത്താവ് എനിക്ക് കരുത്തു പകർന്നു. സകല ജാതികളും ആ സുവിശേഷം കേൾക്കണമെന്ന് കർത്താവ് ആഗ്രഹിച്ചു. ഞാൻ സിംഹത്തിന്റെ വായിൽ നിന്ന് രക്ഷപ്പെട്ടു. ആരെങ്കിലും എന്നെ മുറിപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ കർത്താവ് എന്നെ രക്ഷിക്കും. കർത്താവ് തന്റെ സ്വർഗരാജ്യത്തിലേക്ക് എന്നെ സുരക്ഷിതമായി എത്തിക്കും. മഹത്വം എന്നേക്കും കർത്താവിന്റേതായിരിക്കട്ടെ. പ്രിസ്കയെയും അക്വിലാവിനെയും ഒനേസിഫോറോസിന്റെ കുടുംബത്തെയും എന്റെ വന്ദനം അറിയിക്കുക. എറസ്തോസ് കൊരിന്തിൽ തങ്ങി. ത്രോഫിമോസിനെ ഞാൻ മിലേത്തിൽ വിട്ടേച്ചു പോന്നു. അവൻ രോഗിയായിരുന്നു. ശൈത്യത്തിനു മുൻപേ എന്റെ അടുക്കലേക്ക് വരുവാൻ നിനക്ക് കഴിയുന്നത്ര ശ്രമിക്കുക. യൂബുലോസ് നിന്നെ വന്ദനം ചെയ്യുന്നു. കൂടാതെ പൂദേസും ലീനോസും ക്ലൗദിയയും ക്രിസ്തുവിലെ എല്ലാ സഹോദരരും നിനക്ക് വന്ദനം ചെയ്യുന്നു. കർത്താവ് നിന്റെ ആത്മാവിനോടു കൂടെ ഉണ്ടാകട്ടെ. കൃപ നിന്നോടൊപ്പം ഉണ്ടാകട്ടെ.